the last class many of you might have thought now it has come to an end. Now again this brother is still continuing Psalm 23. When I thought of it, I remember the incident. 2 young men, they were talking each other. They were talking about their pastor.
അവരുടെ ഇടയനെ കുറിച്ച് പാസ്റ്ററിനെ കുറിച്ച്
സംസാരിക്കുകയാണ്. അവർ പാസ്റ്റർ ഇസ് വെരി ഗുഡ് പാസ്റ്റർ.
ഒരു സഹോദരൻ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ വളരെ നല്ല
പാസ്റ്റർ. സോ മച്ച് പ്രൈസ്ഡ് അബൌട്ട് ദ പാസ്റ്റർ.
ആ പാസ്റ്ററിനെ ധാരാളം താൻ പുകഴ്ത്തി.
ആൻഡ് ഹി സെഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി കോൾ ഹിം റെവറന്റ്.
അതുകൊണ്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ റെവറന്റ് എന്ന് വിളിക്കുന്നത് പറഞ്ഞത്.
അദർ ഫെലോസ് തിങ്കിങ് വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് പാസ്റ്റർ.
അപ്പോൾ മറ്റേ സഹോദരൻ പറഞ്ഞു ഞാൻ എന്റെ പാസ്റ്ററിനെ കുറിച്ച് എന്ത് പറയണം.
സോ ഹി വാസ് തിങ്കിങ്.
താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്.
ആൻഡ് ഫൈനലി ഹി സെഡ് അവർ പാസ്റ്റർ ഈസ് സോ ഗുഡ് നോ പ്രോബ്ലം.
അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ നല്ല പാസ്റ്റർ ആണ്.
ബട്ട് വി നെവർ കോൾ ഹിം റെവറന്റ്.
എന്നാ ഞങ്ങള് റെവറന്റ് എന്ന് വിളിക്കുന്നില്ല.
വി കോൾ ഹിം നെവറന്റ്.
നെവറന്റ് ഒരിക്കലും അവസാനിക്കാത്ത എന്നാണ് വിളിക്കുന്നത്.
Hope that will not come to me.
അതെന്നെ ഉള്ള ബന്ധത്തില്ല അങ്ങനെ ആയി തിരികെ ഞാൻ കരുതുകയാണ്.
It's a never ending psalm.
ഒരിക്കലും അവസാനിക്കാത്ത ഒരു സങ്കീർത്തനമാണ്.
You can look into various angles and you can study again.
വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാവുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം.
Now you can study this psalm to see what is the responsibility of an elder towards the sheep.
ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഇടയന് ആടിനോടുള്ള ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ചിന്തിക്കാവുന്നതാണ്.
I'm not going to study that.
ഞാൻ അങ്ങനെ ഒരു പഠനമല്ല എടുക്കുന്നത്.
Now I'm going to bring you another angle of this psalm.
ഈ സങ്കീർത്തനത്തിന്റെ മറ്റൊരു വീക്ഷണം നമുക്ക് നോക്കാം.
See the title was given like a new birth to eternity.
വീണ്ടും ജനനം മുതൽ നിത്യത വരെ എന്നൊരു ശീർഷകമാണ് നമ്മൾ ഇതിന് കൊടുത്തത്.
I hope now after studies you might have very clearly convinced that is the title is apt for this psalm.
ഈ പഠനം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു തലക്കെട്ട് ഇതിനെ അനുയോജ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
Because from the time of a new birth to the eternity, what are the experiences we undergo is reflected in this psalm.
വീണ്ടും ജനനം നാൾ മുതൽ എറ്റേണിറ്റി വരെ ഉണ്ടാകുന്ന വ്യത്യസ്ത അനുഭവങ്ങളാണ് ഇതിൽ കൂടി നാം കടന്നു കണ്ടുപോകുന്നത്.
Now we will look into this psalm in another angle, in the sense in relation with God, how this psalm is appearing.
ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ സങ്കീർത്തനം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു പഠനമാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്.
We read in the Old Testament various titles of God.
പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന്റെ വ്യത്യസ്ത പേരുകൾ അല്ലെങ്കിൽ തലക്കെട്ടുകൾ നാം വായിക്കുന്നു.
എലോഹീം, യഹോവ.
Elohim, Jehovah.
El Elohim, most high God.
ഏറ്റവും ഉന്നതനായ അത്യുന്നതനായ ദൈവം.
And almighty God.
സർവശക്തനായ ദൈവം.
So all these titles of God we see in the Old Testament.
ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പേരുകൾ നാമങ്ങൾ യഹോവയുടെ കാരണം കാണുന്നുണ്ട്.
One of the title is Elohim.
ഒരു അതിൽ ഒരു തലക്കെട്ട് Elohim എന്നാണ്.
The Elohim means the mighty, powerful God, the creator God.
സൃഷ്ട സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവായ ദൈവം എന്നാണ്.
So that is the shows about the creation of God or the creator of God, how he created the whole universe.
സൃഷ്ടാവായ ദൈവത്തെ താൻ എപ്രകാരം സൃഷ്ടിച്ചു എന്നുള്ള സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്.
So we are going to look into that particular angle from the titles of God.
അങ്ങനെ ആ ദൈവത്തിന്റെ വിവിധ നാമങ്ങൾ നമുക്ക് ഇതിൽ കൂടി പഠിക്കാം.
Now when we started this study I told you this psalm is a conversation between one sheep to with the other sheep.
ഈ പഠനം ആരംഭിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഒരു ആട് മറ്റൊരു ആടിനോടുള്ള സംസാരമാണ് ഇതെന്ന് കണ്ടു.
So look at one sheep is talking to another sheep.
ഒരു ആട് മറ്റൊരു ആടിനോട് സംസാരിക്കുകയാണ്.
God is my shepherd, who is your shepherd?
ആട് പറയാണ് യഹോവ എന്റെ ഇടയനാണ് നിന്റെ ഇടയൻ ആരാണ്.
Oh I shall not want, he provides everything.
എനിക്ക് ഒന്നിനും മുട്ടുണ്ടില്ല, ഒന്നിനും ഒരു കുറവുമില്ല, അവൻ എല്ലാം കരുതുന്നു.
Make me to lie down in the green pasture.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
See up to verse 3 we see that sheep is talking to another sheep.
ഈ മൂന്നാം വാക്യം വരെ ഒരു ആട് മറ്റൊരു ആടിനോട് സംസാരിക്കുക.
But from verse 4 onwards to 6 we see the sheep is talking to the shepherd directly.
And then 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആട് നേരിട്ട് തന്റെ ഇടയനോട് സംസാരിക്കുകയാണ്.
That is the major division of the psalm that we have already seen.
അതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനമായിരിക്കുന്ന വിഭജനം.
Now today we are going to look into this psalm, the compound names of Jehovah.
യഹോവയായ ദൈവത്തിന്റെ വ്യത്യസ്ത നാമങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്.
You might have heard about the compound names of Jehovah.
യഹോവയുടെ വിവിധ നാമങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
Now we will look into that first, then we will go and apply that in this psalm.
അത് നമ്മൾ നോക്കിയതിനു ശേഷം ഈ സംഗീതത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാം.
Now for example,
യഹോവ എലോഹീം എന്ന പദം.
You can notice the verses, Genesis chapter 2 verse 4, we read that.
ഉൽപ്പത്തി 2:4 നമ്മൾ അത് കാണുന്നുണ്ട്.
Lord God.
യഹോവയായ ദൈവം.
See, in English translation, you might have saw that in some places the capital L O R D is written Lord. In some places, capital letter and then ORD is in a small letter. You might have noticed in KJV.
തിരുവനന്തപുരം പ്രത്യേകിച്ച് കെ ജെ വി വേർഷൻ ഒക്കെ നോക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ LORD എന്ന് ലോഡ് എന്ന് എഴുതിയതും കാണാം. എന്നാൽ മറ്റു ചിലടത്ത് വലിയ അക്ഷരത്തിൽ എല്ലും പിന്നെ ORD ചെറിയ അക്ഷരത്തിലും കാണാം.
Have you noticed that?
അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Otherwise, if you notice, you just should check the English versions of that.
അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുക.
The capital letters, the LORD in capital, that is actually the translation of Jehovah. Actually, the word should be Jehovah there.
യഹോവ എന്നതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ട്രാൻസ്ലേഷൻ ആണ് വലിയ അക്ഷരത്തിൽ LORD എന്ന് എഴുതിയിരിക്കുന്നത്.
Whereas if it is LORD in a small letter, L is capital and the other one is low, Adonai, that is the master, that is the word translation.
എന്നാൽ L capital വലിയ അക്ഷരത്തിലും ORD ചെറിയ അക്ഷരത്തിലും ഉള്ളത് അഡോണായി മാസ്റ്റർ അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള പദമാണ്.
In some places even God, Jehovah can be that translated as God also in some places.
ചില സന്ദർഭങ്ങളിൽ യഹോവ എന്നുള്ളത് ദൈവമായിട്ടും പറയുന്നുണ്ട്.
So anyhow, this you keep in your mind when you read the English version of the Bible.
ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും ഇംഗ്ലീഷ്
you notice that in Genesis chapter 2 verse 4, Lord God.
ഉൽപ്പത്തി 2:4 യഹോവയായ ദൈവം.
യഹോവ എലോഹീം.
യഹോവ എലോഹീം എന്ന് കാണുന്നു.
Whereas you look at that Genesis chapter 15 verse 2.
എന്നാൽ ഉൽപ്പത്തി 15:2
there we see notice the word LORD small letter. Adonai Jehovah.
അവിടെ ലോഡ് എന്നുള്ള എല്ല് വലിയ അക്ഷരത്തിലും ഓന്റെ ചെറിയ അക്ഷരത്തിലും.
സോ ഇൻ ദ ഒറിജിനൽ ലാംഗ്വേജ് ദ വേർഡ് ഈസ് അഡോണായി ജഹോവ.
അഡോണായി ജഹോവ എന്നാണ് അവിടെ അർത്ഥം.
നോ എഗെയിൻ യു ലുക്ക് അറ്റ് ദാറ്റ്.
വീണ്ടും നമുക്ക് കാണുന്നത്
Elohim is God's title in relation to creation.
സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ യഹോവയുടെ ഒരു ഒരു ദൈവത്തിന്റെ ഒരു ശീർഷകമാണ് Elohim എന്നുള്ളത്.
He is the powerful God who created the whole universe, the earth and the heavens.
സകല പ്രപഞ്ചത്തെയും ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കിയ സർവശക്തനായിരിക്കുന്ന ദൈവം.
ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. Elohim created the heaven and earth.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ ആ പദത്തില് Elohim.
The Elohim is not singular, it is singular, yet it is having inside the plurality in that.
Elohim ennallada ekavachanathilalla, ekavachanathilanengil koodi adil oru bahuvachanam adangirikkiyanu.
That is why the Hebrew language cannot be translated in any other language like that.
Hebrew bhashayilana angalulladu mattoru yaadoru bhashayilum apragaram tarjumiyan kadigeyilla.
If you know the Newbery Bible, they give my indication about the in the Hebrew language singular is there, dual is there, and more than two is there. That word is there. We have in a singular and plural. But they have three things. Singular, dual and then plural comes.
നമ്മുടെ ഭാഷാന്തരങ്ങളിലൊക്കെ ഏകവചനവും ബഹുവചനവും ആണ്. എന്നാൽ എബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ ഏകവചനവും ബഹുവചനവും അതിനപ്പുറത്തോട് ഉള്ള ഒരു ഒരു ഇതും കൂടെ പറയാറുണ്ട്.
സോ ഇഫ് യു സ്റ്റഡി ന്യൂബറി ബൈബിൾ യു സീ ദേ ഹാവ് മാർക്ക് ദേർ ത്രീ മാർക്സ് വിൽ ബി ഷോയിങ് ദാറ്റ് ഈസ് മോർ ദാൻ ടു. ദാറ്റ് ഇസ് ദ മീനിങ്.
എന്നാൽ അപ്രകാരമുള്ള ബൈബിളിൽ അത് രണ്ടിലധികമായിട്ട് വരുന്നതും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു.
സോ Elohim, that's the word. Elohim is the God who created.
Elohim ennallathu srishtavaya devathinte oru sheershakamayittu kaanugiyanu.
Now secondly, Jehovah.
രണ്ടാമതായിട്ട് യഹോവ.
യഹോവ, the word is appearing in relation with the creation of man.
എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ആണ് യഹോവ എന്നുള്ളത് കാണുന്നത്.
You see throughout the Bible, Jehovah is related with the redeeming God or a covenant making God.
വീണ്ടെടുപ്പിന്റെ ദൈവം അല്ലെങ്കിൽ ഉടമ്പടി സ്ഥാപിക്കുന്ന ദൈവമായിട്ടാണ് യഹോവ എന്നുള്ളത് നമ്മൾ കാണുന്നത്.
He appears to Moses that Jehovah who redeems his people from Egypt.
മോശയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ.
So he is a gracious God, he is a loving God.
അവൻ കൃപയുള്ളവനും സ്നേഹവാനുമായ ദൈവമാണ്.
So these two things you have to keep in your mind.
ഈ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക.
God is a creator, God is a Elohim.
ആ യഹോവയായ ദൈവം അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ എലോഹിമാണ്.
And not only that, he is a covenant making gracious God who shows covenant relation with us.
മാത്രമല്ല അവൻ നമ്മളെ വീണ്ടെടുക്കുന്ന, ഉടമ്പടി സ്ഥാപിക്കുന്ന കൃപയുള്ള ദൈവമാണ്.
Or redeeming God.
ആ വീണ്ടെടുക്കുന്ന ദൈവം.
So we have two titles here.
ഇവിടെ രണ്ട് ശീർഷകങ്ങളാണ് നമ്മൾ
കാണുന്നത്. യഹോവ എലോഹിം ആൻഡ് അഡോനൈ യഹോവ.
ആ യഹോവ എലോഹിം സർവശക്തൻ എന്നുള്ളതും അതുപോലെ തന്നെ യഹോവ കർത്താവ് അല്ലെങ്കിൽ യജമാൻ എന്നുള്ള അഡോനൈ.
So I hope you understood the meaning of the word compound name. That means Jehovah, along with that something else is also added.
ഈ രണ്ട് നാമങ്ങൾ അതിന്റെ ആ ഒത്തിയേർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എലോഹിം എന്നുള്ളത് യഹോവ, അതുപോലെ അഡോനായി അല്ലെങ്കിൽ യജമാൻ എന്നുള്ളതിനെ യഹോവ എന്നുള്ള പദം.
I know what I am going to take is not that simple as we studied earlier. It is little difficulty. Please carefully observe this thing.
നമ്മൾ ഇതുവരെ പഠിച്ചതുപോലുള്ള അത്ര ലളിതമായിട്ടുള്ളതല്ല, അല്പം ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കുക.
I want to draw your attention. Now you come to Adonai means master, used as a substitute in Jehovah. To substitute means they won't, the Jewish people won't say word Jehovah in their tongue. So they say that you should not utter the word Jehovah. So instead of that, wherever Jehovah is there, they use the word Adonai.
യഹൂദന്മാര് യഹോവയുടെ നാമം മൃഥാം എടുക്കില്ല എന്നുള്ളതുകൊണ്ട് ആ പദം അങ്ങനെ അവർ ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ട് അഡോനായി, യജമാനൻ എന്നുള്ള അർത്ഥത്തിൽ അഡോനായി എന്ന പദമാണ് അവർ ഉപയോഗിക്കുന്നത്.
See, when they read, when the word Jehovah comes, they will not read it. Instead of they say Adonai.
അവര് വചനം വായിക്കുമ്പോൾ യഹോവ എന്നുള്ള പദം വരുമ്പോൾ അത് പറയാതെ ഉടനെ അവർ അഡോനായി എന്ന് പറയും.
Because they are afraid to take the name of the Lord on their tongue.
അവരുടെ നാവിൽ യഹോവയുടെ നാമം ഉച്ചരിക്കുവാൻ അവർക്ക് ഭയമാണ്.
That is why this word. So Jehovah is written, but reading in reading as Adonai.
വചനത്തിൽ എഴുതിയിരിക്കുന്ന യഹോവ എന്നാണെങ്കിലും പകരമായിട്ട് അഡോനായി എന്ന പദമാണ് അവർ ഉപയോഗിക്കുന്നത്.
Okay, this was just a brief introduction. Now let us look into the compound names of Jehovah.
യഹോവയുടെ വ്യത്യസ്ത നാമങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം.
There are various compound names in Jehovah in the Bible, in the Old Testament.
പുതുനിയമത്തിൽ യഹോവയ്ക്ക്,
Old Testament.
പുതുനിയമത്തിൽ യഹോവയ്ക്ക് പ്രകാരമുള്ള നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
Now look at that.
നമുക്ക് നോക്കാം.
This is very familiar to all of us.
നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന പദമാണ് ഇപ്പോൾ
യഹോവ ജൈറേ.
യഹോവ ഇറേ.
That is Lord will provide.
യഹോവ കരുതും.
This is the meaning. You just note down each one.
അതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട്
ചെയ്യുക. Reference also I have given Genesis 22.
ഉൽപ്പത്തി 22 ലാണത്.
Second one.
രണ്ടാമത്തേത്
യഹോവ ശാലോം.
യഹോവ ശാലോം.
Lord our peace.
യഹോവ നമ്മുടെ സമാധാനം.
These names are very beautiful. If you want to find a name for your house or anything like that, you can select one of that.
വളരെ മനോഹരമായിരിക്കുന്ന നാമങ്ങളാണ്. നിങ്ങളുടെ വീടുകൾക്കൊക്കെ പേരിടണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
Lord our peace.
യഹോവ നമ്മുടെ സമാധാനം.
യഹോവ റഫ.
യഹോവ റഫ.
Exodus 15 verse 26.
പുറപ്പാട് 15:26
The meaning is Lord who heals.
സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് അതിന്റെ അർത്ഥം.
This is not that familiar with us because then that is not the way it is translated. So Jehovah Siddiqui, that is the Jehovah Lord our righteousness.
അത്ര സുപരിചിതമായിരിക്കുന്ന മറ്റൊരു ഒരു പദമല്ല ഇത്. യഹോവ സുദിക്കിനി, യഹോവ നമ്മുടെ സമാധാനം എന്നർത്ഥം, നീതി എന്നർത്ഥം.
Then Jeremiah 23 verse 6, you read that. I think that will help because we are not familiar, so we can read that.
അത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യിരമ്യാവ് 23:6 അത് കൊടുത്തിരിക്കുന്നത്. യഹോവ യിരമ്യാവ് 23:6 അടുത്തായി നമ്മൾ വായിക്കുന്നു. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും.
യഹോവ നമ്മുടെ നീതി. Lord our righteousness.
യഹോവ നമ്മുടെ നീതി.
ഓക്കെ, നെക്സ്റ്റ് വൺ.
അടുത്തത്
യഹോവ ശബഓത്ത്.
യഹോവ ശബഓത്ത് എന്നാണ്.
യഹോവ ശബഓത്ത്. That is 1 Samuel chapter 1 verse 3 we have that reference.
Onna Samuel 1-inte
3 the first reference we see about that that appears later on in the Haggai and all other books in so much time.
ഈ അർത്ഥം വരുന്ന ആദ്യത്തെ വാക്യം നമ്മൾ കാണുന്നതാണ് 1 ശമൂവേൽ 1-ന്റെ 3-ല് പിന്നീട് ഹഗ്ഗായിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശിലോവിലേക്ക് പോവുക പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹൊഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു.
Yeah, this particular title appears about in the book of Jeremiah 80 times.
യിര് ഈ പ്രത്യേകമായിരിക്കുന്ന തലക്കെട്ട് വരുന്നത് ഏതാണ്ട് 80 പ്രാവശ്യം വരുന്നുണ്ട്.
ആൻഡ് ഇൻ ദ ബുക്ക് ഓഫ് ഹഗ്ഗായി ഇറ്റ് ഈസ് അപ്പിയറിംഗ് 14 ടൈംസ്.
ഹഗ്ഗായി പുസ്തകത്തിൽ 14 പ്രാവശ്യം കാണുന്നുണ്ട്.
ഇൻ ദ ബുക്ക് ഓഫ് സക്കറിയ ഇറ്റ് അപ്പിയേഴ്സ് about 50 times.
സഖരിയാടെ പുസ്തകത്തിൽ 50 പ്രാവശ്യം ഈ പ്രത്യേക പദപ്രയോഗം കാണുന്നുണ്ട്.
ഇൻ മലക്കായി ഇറ്റ് അപ്പിയേഴ്സ് 25 times.
മലാക്കി പുസ്തകത്തിൽ 20 പ്രാവശ്യം കാണുന്നുണ്ട്.
നോട്ട് ഡൗൺ, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് വൈ ദിസ് നെയിം ഈസ് യൂസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്.
ജെറമിയ 80 times.
ജെറമിയയിൽ 80 പ്രാവശ്യം ഉണ്ട്.
ഹഗ്ഗായി 14 times.
ഹഗ്ഗായിൽ 14 പ്രാവശ്യം ഉണ്ട്.
സഖരിയ 50 times.
സഖരിയയിൽ 50 പ്രാവശ്യം ഉണ്ട്.
Malachi 25 times.
Malachi പുസ്തകത്തിലെ 20 പ്രാവശ്യം.
Very rarely it appears in the Psalms.
ചുരുക്കമായിട്ട് സങ്കീർത്തനങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്.
Very rare. Joshua and Judges and all we don't see this word directly.
ജോഷുവയുടെ പുസ്തകത്തിൽ നയസനാണ് പുസ്തകത്തിൽ നേരിട്ട് കാണുന്നില്ല.
The first reference we see in 1 Samuel chapter 1 verse 3.
1 ശമൂവേൽ 1-ന്റെ 3-ലാണ് ആദ്യമായിട്ട്.
Even though we are familiar with the word, we don't know why this word is used. We will consider that.
സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അത്. വളരെ സുപരിചിതമാണ് അതിന്റെ പ്രയോഗത്തെ കുറിച്ച് നമുക്ക് കാണാം.
Now next one, Jehovah Nissi, this is familiar to us.
അടുത്ത Jehovah Nissi എന്നുള്ളതാണ് നമുക്ക് വളരെ സുപരിചിതമാണത്.
And in the Exodus chapter 17 verse 8 to 15 we have.
പുറപ്പാട് 17-ന്റെ 8 മുതൽ 15 വരെയാണ്.
Lord my banner.
യഹോവ എന്റെ കൊടി എന്നാണ് അതിന്റെ അർത്ഥം.
Then next one is Leviticus 20 verse 8.
ലേവിയ പുസ്തകം 20:8-ലാണ് അടുത്ത പദപ്രയോഗം കാണുന്നത്.
This is also not that familiar to us.
അത്ര സുപരിചിതമല്ല.
യഹോവ മക്കദേശ്, that is the word used.
യഹോവ മക്കദേശ് എന്നാണ് ആ ഒരു ടൈറ്റിൽ
കാണുന്നത്. The Lord who sanctifies.
വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നാണ് അതിന്റെ അർത്ഥം.
Now finally.
അവസാനമായിട്ട്
Jehovah Shammah. That is, we are familiar, Ezekiel
48:35.
Lord is there.
Jehovah ivide avide undu.
See, these are some of the titles, the compound names of Jehovah.
ഇത് യഹോവയുടെ ചില നാമങ്ങളുടെ ആണ് നമ്മൾ കണ്ടത്.
Now it is very interesting and it is really surprising that all this title appears in Psalm 23.
എന്നാൽ വളരെ ആശ്ചര്യമായിരിക്കുന്ന ഒരു കാര്യം, ഈ നാമങ്ങളെല്ലാം സങ്കീർത്തനം 23.
The concept of this title is reflected in Psalm 23.
അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു ഒരു ഏകദേശ ആശയം സങ്കീർത്തനം 23 വരുന്നുണ്ട്.
He is the redeemer God, he redeems and he is relating with man.
വീണ്ടെടുക്കുന്ന യഹോവ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്ത് പറയുക.
So we see that the relation is very beautifully narrated in Psalm 23.
ഈ 23 സങ്കീർത്തനത്തിൽ ആ ഒരു ബന്ധം വളരെ നന്നായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ്.
Now we can go ahead. So, right? This is little stuff, not that easy, and that's why they're slowly going.
Now, ഇത് അത്ര എളുപ്പമല്ല, അതുകൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ പറഞ്ഞു പോകുന്നത്.
Now we let us look into Psalm 23.
ഇനി നമുക്ക് 23 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകില്ല.
യഹോവ You know, the incident is very clear when it happened. You know, Abraham is going on the Mount Moriah to sacrifice his son.
തന്റെ പുത്രനായിരിക്കുന്ന ഇസാക്കിനെ യാഗിക്കാൻ വേണ്ടി അബ്രഹാം മോറിയമലയിലേക്ക് പോയി.
And we know how God has provided him that.
അവിടെ ദൈവം കരുതിയ വിധം നമുക്കറിയാം.
And he says, the son asks, where is this? Everything is there, fire is there, wood is there, where is the animal to be sacrificed?
മകനായ ഇസാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, പിതാവേ, വിറകുണ്ട്, തീയുണ്ട്, മൃഗം എവിടെയെന്ന് ചോദിച്ചു.
But Abraham said, Lord will Why?
Abraham പറഞ്ഞു യഹോവ കരുതും.
That's why the psalmist says.
അവനാണ് ആ സംഗീതകാരൻ പറയുന്നത്.
Lord is my shepherd.
യഹോവ എന്റെ ഇടയനാണ്.
He is my creator. He is my redeemer.
അവൻ എന്റെ സൃഷ്ടാവാണ്. അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്.
And not only that, he is the one who cares for me.
അത് മാത്രമല്ല എന്നെ പരിപാലിക്കുന്നവനാണ് അവൻ.
Oh, what a wonderful savior I have.
എത്ര നല്ലൊരു രക്ഷകനാണ്
എനിക്ക്. He is my Jehovah Jireh. He is my one who cares and provides for everything for me.
എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ കരുതുന്ന യഹോവയായ ദൈവമാണ്.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകില്ല.
That is the first verse.
അതാണ് ആദ്യ വാക്യത്തിൽ നമ്മൾ കാണുന്നത്.
Now second one.
രണ്ടാമത്തെ കാര്യം.
He makes me to lie down in green pasture.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
I told you that she will not lie down on green pasture unless and until four conditions are satisfied.
ഞാൻ നേരത്തെ തന്നെ ഓർപ്പിച്ചിരുന്നല്ലോ, കുറഞ്ഞത് നാല് കാര്യങ്ങൾ സാധ്യമായി തീർന്നില്ലെങ്കിൽ ഒരാട് പച്ചയായ പുൽപ്പുറത്ത് കിടക്കുകയില്ല.
Always stands and looks here and there.
അത് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും.
The sheep is full of fear.
വളരെ പേടിയുള്ള ഒരു മൃഗമാണ്.
If a noise comes, it looks here and there. We fear is there, it will not lie down on a green pasture.
എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അത് പേടി വരുന്ന മൃഗമാണ്.
I should told you that the flies may come sometimes.
ഞാൻ ഓർപ്പിച്ചത് പോലെ പ്രാണികൾ ഈച്ചകൾ കടന്നു വരും.
And it always moves around the nose, really disturbing.
അത് ആടിന്റെ ആ മുഖത്ത് മൂക്കിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ കടന്ന് അതിനെ ബുദ്ധിമുട്ടിക്കും.
So if the flies are coming, it will not lie down on a green pasture.
അപ്രകാരം ഈച്ചകൾ കടന്നു വന്നു കഴിഞ്ഞാൽ പച്ചയായ പുൽപ്പുറത്ത് ആട് കിടക്കില്ല.
It is uncomfortable for the sheep.
അത് ആടിനെ വളരെ അസ്വസ്ഥമാക്കും.
The third thing I told you,
മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചത്,
they are always love to be together.
അവർ ഒന്നിച്ചായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
But they always fight.
എന്നാൽ അന്യോന്യം അവരെ ഇടികൂടും.
Always there is a friction between the sheep.
ഈ ആടുകളുടെ മധ്യത്തിൽ തന്നെ ഒരു പ്രയാസമുണ്ട്.
There is a natural tendency for the sheep to go on fighting each other.
അത് ആടിന്റെ ഒരു സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതിയാണത്.
The fourth thing,
നാലാമത്തെ കാര്യം,
you should feel that sufficient food is there.
Dharalam adine avashyamulla aaharam undennulla
kaaryam. Then only it will lie down on a green pasture.
Engil maatrame pachiyaya purpura thaadu kidakku.
So these four conditions need to be satisfied.
Ee naalu kaaryangal kuranjathu adu thrithiyayengil maatrame
nadakkum. Free from fear.
Bhayathil ninnulla vidudal.
Free from flies.
Ee praanigalil ninnulla vidudal.
Free from friction.
Poraattathil ninnulla vidudal.
And food should be available in plenty.
Dharalamayirikkunna aaharam.
Then it will lie down on green pasture.
Engil aadu pachayaya polpurathu.
Now this sheep says that he makes me, it is not me who is lying down, he makes me to lie down on the green pasture.
Ee aadu parayugiyana avan enne pachayaya polpurathu kidathum.
That means he makes me sufficient, he provides sufficiently for my need.
Ennu paranjal ende aavashyangalukku avan samruddhiyayittu nalgi therunnu.
Not only that,
adu mathramalla
he leads me beside the still water.
സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തും.
These are the provisions of God.
ദൈവത്തിന്റെ കരുതലുകളാണ് ഇതൊക്കെ.
Still water.
സ്വസ്ഥതയുള്ള വെള്ളം.
Early morning, getting up early morning.
രാവിലെ എഴുന്നേറ്റ്.
I told you how they eat the grass. See the drop of water there at the tip of the grass. A lot of grass and water enters inside the still water.
രാവിലെ ആ പൂച്ചയിൽ നിന്നൊക്കെ വരുന്ന ആ വെള്ളം അത് എഴുന്നേറ്റത് കുടിച്ച് കുടിക്കുകയാണ്.
The pure water it is.
വളരെ ശുദ്ധമായിരിക്കുന്ന
വെള്ളം. This water contains some minerals also.
മാത്രമല്ല ഈ വെള്ളത്തിൽ ചില നല്ല പോഷകങ്ങൾ അടങ്ങിയിരിക്കുകയാണ്.
This water is sufficient for the sheep too.
ആടിനെ സംബന്ധിച്ച് ഇത് വളരെ മതിയായതാണ്.
The still water they take.
സ്വസ്ഥതയുള്ള വെള്ളം അത് കുടിക്കുക.
Sometimes the shepherd goes deep down in the well and bring water and pour in the vessel and it is available for the sheep.
ചില സന്ദർഭങ്ങളിൽ ഇടയൻ ആഴമുള്ള കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരി അത് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും.
All that
idella nammal padichu kaniyum.
And sometimes he allows us to go through the deep experiences, there we enjoy the refreshment.
Chala sandarbhangalil ee aalathin anubhavathilekku kadathi vittu avade veliya anubhavangal namukku paranju thirukkaya.
So here we see that still waters, the shallow peace is there.
ഇവിടെ നമ്മൾ കാണുന്നത് ആ സ്വസ്ഥതയുള്ള വെള്ളം, യഹോവ ശാലോം, സമാധാനം.
Maketh me to lie down on a green pasture and leads me towards the still water.
പച്ചയായ പുൽപ്പുറത്തുങ്ങൾ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അടുക്കത്തേക്ക് എന്നെ നടത്തുന്നു.
Here we see Jehovah as the one who is our peace.
ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ സമാധാനമായിരിക്കുന്ന യഹോവയെ കുറിച്ചാണ്.
Jehovah Shalom. Isn't it fitting properly? Exactly, I think it's very beautifully fitting in that verse too.
ഇത് ഈ വാക്യങ്ങൾക്ക് എത്ര അനുയോജ്യമായിട്ട് കാണുകയാണ്.
And now comes to the next verse. He restores my soul. Sometimes I fall.
ചില സന്ദർഭങ്ങളിൽ ഞാൻ വീണു പോകാം.
You know, see the sight, what a pathetic sight it is. In the, all the four legs are up and lying down.
എത്ര ദയനീയമായിരിക്കുന്ന അവസ്ഥയാണ്, നാല് കാലുകളും പൊങ്ങി അത് വീണ് കിടക്കുകയാണ്.
And nearby another sheep is there, they cannot help anyway.
തൊട്ടടുത്ത് മറ്റാളുകൾ നിൽക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് ഇവരെ ഈ ആടിനെ സഹായിക്കാൻ.
Nobody can help in this condition.
ഈ അവസ്ഥയിൽ ആർക്കും മറ്റാർക്കും സഹായിക്കാൻ
കഴിയില്ല. Except the shepherd.
ഇടയന് മാത്രം.
He only comes and takes the sheep and makes it, keeps on the shoulder.
ഈ ഇടയൻ വന്ന് ആടിനെ കോരിയെടുത്ത് തന്റെ തോളുകളിൽ വെക്കുകയാണ്.
I told you why they are keeping on the shoulder.
എന്തിനാണ് തോളിൽ വെക്കുന്നത് ഞാൻ ഓർപ്പിച്ചു.
Because if it is in this position,
ee oru avasthayil idu kadakkumbol,
the legs will not get, the blood flow will be stopped in the legs, it will become stiff.
അതിന്റെ കാലുകളിലേക്കുള്ള രക്തയോട്ടം നിലച്ചിട്ട് അത് മരവിച്ചു
പോവുകയാണ്.
അതുകൊണ്ടാണ് ഈ ആടിനെ പൊക്കിയെടുത്ത് തോളുകളിൽ വെക്കുന്നത്. മാത്രമല്ല അപകടകരമായിരിക്കുന്ന
അവസ്ഥയിലാണ്.
അപ്രകാരമുള്ള അവസ്ഥയിൽ നരഭോജികളായിരിക്കുന്ന ആ പക്ഷികൾ പറന്നു
കിടക്കുകയാണ്. Around to capture this innocent fallen sheep.
ഈ വീണ് കിടക്കുന്ന നിരപരാധിയായിരിക്കുന്ന ഈ ആടിനെ തിന്നുവാൻ വേണ്ടി ആ മാംസം ഭക്ഷിക്കുന്ന പക്ഷികൾ പറക്കുകയാണ്.
But the shepherd comes and lifts it up and keeps upon the shoulder.
എന്നാൽ ഇടയൻ വന്ന് ആടിനെ കോരിയെടുത്ത് തന്റെ തോളിൽ വെക്കുകയാണ്.
And the psalmist, for that reason Sammy says, he restores my soul.
അത് വെച്ചുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു.
Yes, who is he? He is Jehovah Rapha.
Jehovah Rapha,
God who heals.
സൗഖ്യമാക്കുന്ന യഹോവ.
When I fall sick, he lifts me up.
ഞാൻ ആ രോഗിയായി തീരുമ്പോൾ അവൻ എന്നെ സൗഖ്യമാക്കുകയാണ്.
So here we see the next verse, that is verse 3 very clearly.
മൂന്നാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുക.
The first part of the verse 3.
മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം.
He restores my soul.
അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു.
Now, next is, he leadeth me in the paths of righteousness for his name's sake.
മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
Now comes to that.
അതിലേക്ക് നമുക്ക് കടന്നു വരാം.
Leads me in the paths of righteousness.
നീതി പാതകളിൽ ലേക്ക് നടത്തുന്നു.
He takes the sheep in the proper direction.
ആടിനെ എടുത്തുകൊണ്ട് ശരിയായ ദിശയിലേക്ക് പോവുകയാണ്.
Righteous path he will take.
നീതി പാതകളിലേക്ക് കൊണ്ടുപോകും.
There is no unrighteousness in him.
അവനിൽ യാതൊരു അനീതിയുമില്ല.
When God leads you, make sure that he leads you in the paths of righteousness.
യഹോവ നിങ്ങളെ നയിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നേരായ പാതയിൽ ശരിയായ ദിശയിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്.
And we will understand, if it brings glory to God, that is his path.
മാത്രമല്ല ആ പാത ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വഴിയാണ്.
If something, the way we go, and if it is not bringing glory to him, that is not his path.
നാം പോകുന്ന പാത ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ അത് യഹോവയുടെ പാതയല്ല.
That we should realize.
അത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
For his name's sake, for his glory, God is leading.
അവന്റെ നാമത്തിനായിട്ട്, അവന്റെ മഹത്വത്തിനായിട്ട് അവൻ നടത്തുകയാണ്.
So in that case, that part of the verse 3, we can again say that Jehovah Sitkenu, that is Lord our righteousness.
ആ മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിന് അനുയോജ്യമായിരിക്കുന്ന നാമമാണ് യഹോവ സിദ്കെനു എന്നുള്ളത്. യഹോവ നമ്മുടെ നീതി.
Jeremiah 23:6.
Jeremiah 23:6 നമുക്ക് അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്.
Now next is verse 4.
അടുത്ത നാലാം വാക്യമാണ്.
Valley of the shadow of death.
കൂരിരുളിന്റെ താഴ്വര.
I use this word Jehovah Shabaoth for that reason.
Jehovah Shabaoth ennulla aa naamam adinondana njan ivide eduthirikkunnu.
As I told you, I noted the number of time it is used in Jeremiah, Zechariah, ഹഗായി and മലക്കായി.
ഞാൻ ഓർപ്പിച്ചല്ലോ, യെരമ്യാവിലും സഖരിയായിലും ഹഗായിലും മലാഖിയിലും ഈ പദം വന്നിരിക്കുന്ന നമ്മൾ
കണ്ടുകയാണ്.
മറ്റ് പുസ്തകങ്ങളിൽ ചുരുക്കമായിട്ട് വരുന്നുള്ളൂ.
ഇൻ ഫസ്റ്റ് ശമൂവേൽ chapter 1:3 we have the first reference of this.
ഈ പദം വരുന്ന ആദ്യ റെഫറൻസ് 1 ശമൂവേൽ 1:3 നമ്മൾ കണ്ടു.
See, when the nation was in a failure and passing through a terrific time, God appears to them as the Lord of hosts.
ഇസ്രായേൽ ജനം വളരെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയപ്പോൾ യഹോവ സൈന്യങ്ങളുടെ യഹോവയായിട്ട് അവരുടെ മുമ്പിൽ
പ്രത്യക്ഷപ്പെട്ടു.
ആ രാഷ്ട്രത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നാളുകളാണ് ഹഗ്ഗായിലും സഖര്യാവിലും ഒക്കെ നമ്മൾ കാണുന്നത്.
Jeremiah, we know that it was the time when the Nebuchadnezzar was coming to attack at the city and the place.
ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ വന്ന് അവരെ ആക്രമിക്കുന്നതാണ് യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്.
So God was appearing to the people of Israel in the midst of the dark days as the Lord of hosts.
അവരുടെ ആ കൂരിലുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ നാളുകളിൽ യഹോവ സഹായിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ എന്നതായിരുന്നു.
He is the one who will help them to comfort them and to console them.
അവരെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന യഹോവയാണ്.
So I think this is Jehovah Shabbath is fit to this particular verse.
അതുകൊണ്ട് ഈ വാക്യത്തിനെ യഹോവ ശബോത്ത് എന്ന ആ നാമം അനുയോജ്യമാണെന്ന് ഞാൻ കരുതുകയാണ്.
When we pass through the valley of the shadow of death,
കൂരലിന്റെ താഴ്വരയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ,
fear no evil,
ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുക.
The reason he is with me,
അതിന്റെ കാരണം അവൻ നമ്മോട് കൂടെ.
His presence is there with me,
അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ.
He is not an ordinary God, he is the Lord of hosts. He is all the host is there along with him to help me out.
അവൻ കേവലം ഒരു സാധാരണ മനുഷ്യൻ ദൈവമല്ല, സൈന്യങ്ങളുടെ ദൈവമാണ്. സകല സൈന്യവും അവന്റെ കൂടെ ഉണ്ട്.
His angels are there to take care of you.
അവന്റെ സകല ദൂതന്മാരും നിങ്ങളെ സഹായിക്കുവാൻ കൂടെ ഉണ്ട്.
What a privileged people we are, isn't it?
എത്ര പദവിയുള്ളവരാണ് നാം.
We are saved.
നാം രക്ഷിക്കപ്പെട്ടു.
And who is security for us?
ആരാണ് നമ്മുടെ സുരക്ഷിതത്വം?
Angels are security.
ദൂതന്മാരുടെ സംരക്ഷണം.
Sometimes you may wonder, angels are there? Yes, I do believe that angels are there for your security.
ദൂതന്മാരുണ്ടോ എന്ന് സംശയിച്ചു പോകാം. തീർച്ചയായിട്ടും ദൂതന്മാർ നമ്മുടെ സംരക്ഷണത്തിന് കൂടെ ഉണ്ട്.
Hebrews chapter 1 very clearly says they are the angels are sent as a servant to serve us, to give us security.
എബ്രായലേഖനം 1-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ സഹായിക്കുവാൻ വേണ്ടി സേവനാത്മാക്കളായിട്ട് ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്.
Angels are at our service.
നമ്മുടെ ശുശ്രൂഷയ്ക്ക് ദൂതന്മാരുണ്ട്.
So we need not to fear when we pass through the valley of the shadow of death.
അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല.
Our God is Jehovah Shabbaoth.
നമ്മുടെ ദൈവം യഹോവ ശബോത്ത് ആണ്.
The Lord of hosts.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ.
And then we see the verse 5.
പിന്നീട് നമ്മൾ 5-ാം വാക്യത്തിലാണ് കാണുന്നത്.
He prepares a table before mine enemies.
എന്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു.
The picture which you have seen, that is, I told you, that is the Cape Town, the highest table mound in the world.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മൾ ചിന്തിച്ച രീതിയിലുള്ള മലയുടെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. കേപ് ടൗണില്
ടേബിൾ, ദ ഫ്ലാറ്റ് മൗണ്ടൻ ടോപ്പ്,
മലയുടെ മുകളിൽ ആ മേശ പോലെ ഇരിക്കുന്ന പരന്ന പ്രതലം.
ദ ഷെപ്പേർഡ് വിൽ ടേക്ക് ദ ഷീപ്പ് ത്രൂ ദ വാലി.
ഈ താഴ്വരയിൽ കൂടി ഇടയൻ ആടുകളുമായിട്ട് അവിടേക്ക് പോകും.
വെരി ഡിഫിക്കൽ,
വളരെ ബുദ്ധിമുട്ടാണ്.
ബട്ട് ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദാറ്റ്.
എന്നാൽ അതിൽ കൂടി കടന്നു പോയേ മതിയാകും.
ഓൺലി ത്രൂ ദ വാലി ഇറ്റ് കാൻ റീച്ച് അറ്റ് ദ ടേബിൾ ടോപ്പ്.
ഈ താഴ്വരയിൽ കൂടി പോയെങ്കിൽ മാത്രമേ ഈ മലയുടെ മുകളിൽ എത്തുകയുള്ളൂ.
ടേബിൾ ടോപ്പ് ഇസ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. മെനി things, dangerous things are there.
ഈ മലയുടെ മുകൾ ഭാഗം അത്ര സുരക്ഷിതമല്ല, പല പ്രശ്നങ്ങളുണ്ട് അവിടെ.
The shepherd is there with them.
എന്നാൽ ഇടയൻ അവരുടെ കൂടെ ഉണ്ട്.
Place is very good.
സ്ഥലം നല്ലതാണ്.
Grass is there, water is there, everything is there.
പുല്ലും വെള്ളവും ധാരാളമുണ്ട്.
But the enemies are there.
എന്നാൽ ശത്രുക്കളും അവിടെ ഉണ്ട്.
The lion is there.
സിംഹമുണ്ട്.
The wolf is there.
ചെന്നായ്ക്കളുണ്ട്.
The bear is there.
കരടികളുണ്ട്.
See that David knows all these things.
ദാവീദിനെ ഇതെല്ലാം നന്നായിട്ട് അറിയാം.
He himself killed the lion and the bear.
താൻ തന്നെ ഒരിക്കൽ സിംഹത്തെയും കരടിയെയും കൊന്നവനാണ്.
So he knows how to protect the sheep.
എപ്രകാരം ആടുകളെ സംരക്ഷിക്കണമെന്ന്.
So he knows, he, the Lord will give him the victory.
യഹോവ അവന് ജയം കൊടുക്കുമെന്നാണ് അറിയ.
So we see this is there in the before the enemies. Jehovah Nissi, Lord is my banner.
ശത്രുക്കളുടെ മുമ്പാകെ യഹോവ നിസി അവൻ എന്റെ കൊടിയാണ്.
No victory is for us.
ആ വിജയം നമുക്കുള്ളതാണ്.
That is the meaning of Jehovah Nissi.
യഹോവ നിസി എന്നുള്ളതിന് അർത്ഥം അതാണ്.
Lord my banner.
യഹോവ എന്റെ കൊടി.
Exodus chapter 17 we see how the people of Israel got victory over the Amalekites.
പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് ഇസ്രായേൽ ജനത്തിന് അമാലേക്കരുടെ മുമ്പാകെ വിജയം നേടി നമുക്ക്.
In that relation that we see this name Jehovah Nissi.
അതിനുള്ള ബന്ധത്തിലാണ് ഈ ഒരു പദപ്രയോഗം യഹോവ നിസി നമ്മൾ കാണുന്നത്.
So we see it is exactly fitting to Psalm verse 5, 23 verse 5.
അത് ഈ 5-ാം വാക്യത്തിന് വളരെ അനുയോജ്യമാണെന്ന് നമ്മൾ കാണുകയാണ്.
Then
പിന്നീട്
in the same way, see that I told you, in that top of the mountain flies will come, some other microscopic insects will come.
ഈ മലയുടെ മുകളിൽ പ്രാണികളും ഈച്ചകളും അതുപോലെ ചില ചുരുങ്ങ ചിരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്.
The flies with Satan will send all these flies, unwanted things in our life.
നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളെ പിശാച് കടത്തിവിടും.
But here is a shepherd who anoints the head of the sheep with oil.
എന്നാൽ ഇവിടെ ഇതാ ഒരു ഇടയൻ എണ്ണ കൊണ്ട് ആടിന്റെ തലയെ അഭിഷേകം ചെയ്യുക.
Very clearly indicates Lord who sanctifies us.
വിശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്ന യഹോവ.
Leviticus chapter 20 verse 8 we see you are a holy people, you have to live a holy life.
ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ വിശുദ്ധജനമാണ്, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം.
You cannot go as the other people are going.
മറ്റുള്ളവർ പോകുന്നത് പോലെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല.
So here we see the Lord who anoints sanctifies us.
ഇവിടെ നമ്മൾ കാണുന്നത് യഹോവ നമ്മളെ വിശുദ്ധീകരിക്കുന്നവനാണ്.
And Jehovah Makkadesh is very fitting to this.
Jehovah Makkadesh enna aa oru naamam idinu valare aniyojyam.
Thou anointest my head with oil.
Ende thalaye enna kondu abhishekam cheyyunu.
Now next one.
Aduthathayittu
the last verse 6.
Avasana vakyam aaram vakyam.
The psalmist says in the house of the Lord forever.
യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം.
For us we have a house.
നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഭവനമുണ്ട്.
John Gospel chapter 14 the Lord is talking to his disciples.
യോഹന്നാൻ സുവിശേഷം 14 തന്റെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നു.
Let not your heart be troubled.
നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്.
Believe in me, believe in God, believe also in me.
എന്നിലും പിതാവിലും വിശ്വസിക്കുക.
In my father's house there are many mansions.
എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ.
Otherwise I would have told you.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു.
I am going to prepare a place for you.
ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു.
Once I prepare the place,
ഞാൻ സ്ഥലം ഒരുക്കിയാൽ
I will come again to take you to be with me.
ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ഞാൻ
കൊണ്ടുപോകും. What is that place?
എന്താണ് ആ സ്ഥലം?
That place is New Jerusalem.
ആ സ്ഥലം പുതിയ യെരുശലേം.
The wonderful place is preparing there.
ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
And that city, we see that city is coming down from heaven.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പട്ടണമാണത്.
Golden city.
തങ്കത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പട്ടണം.
Pearly city is wonderful city.
മുത്തുകളാൽ നിർമ്മിത.
And we are going to enter into that city.
പട്ടണത്തിലേക്ക് നാം പ്രവേശിക്കാൻ
പോകും. And we are going to be with him forever and ever.
അവനോട് കൂടെ നിത്യകാലം നാം ആയിരിക്കാൻ പോകും.
I will dwell in the house of the Lord for
ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
I always meditate upon this city. What a wonderful city it is.
പലപ്പോഴും ഞാൻ ഈ പട്ടണത്തെ ധ്യാനിക്കാറുണ്ട്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു പട്ടണമാണിത്.
Length
നീളത്തില്
1500 miles.
ഏതാണത്? 1500 miles നീളം.
Around from കന്യാകുമാരി nearing to കാശ്മീർ, that much distance.
ഏകദേശം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എത്തുന്ന ദൂരം.
Height same.
അതേ ഉയരം.
And the length also the same.
Veedhiyum adhe pole thanneyanu.
What a wonderful city.
Etra manoharamayirikkunnu.
And that too a mobile city.
Adu ani chalichukondirikkunna oru pattanamaanu.
We see that it is coming from heaven.
Adu swargathil ninnu irangi varukayanu.
I call it as a flying city or mobile, whatever you call. Flying city, mobile city, whatever you like it, you can call it.
Adu parakkunna allengil chalikkunna oru pattanam ningal engane parayam.
It cannot come on the earth. It looks like that. It may be probably a satellite city moving around during the time of millennium.
സഹസ്രാബ്ദ വാഴ്ചയിൽ അത് ഭൂമിയിലേക്ക് വരികയല്ല, ഭൂമിക്ക് ചുറ്റും അത് കറങ്ങിക്കൊണ്ടിരിക്കുക.
It will be moving probably like a satellite around the earth and we are going to dwell there.
ഒരു ഉപഗ്രഹം പോലെ അത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, നാം അവിടേക്കാണ് പോകുന്നത്.
What a gate it is, pearly gate.
അതിന്റെ മതിലുകളെ കുറിച്ച് പറയുകയാണ്, വാതിലുകളെ കുറിച്ച് പറയുകയാണ്.
The foundation is laid by the beautiful gems we see here.
മനോഹരമായിരിക്കുന്ന രത്നങ്ങളാലാണ് അതിന്റെ അടിസ്ഥാനം.
12 different gems are used.
12 വ്യത്യസ്ത മുത്തു രത്നങ്ങൾ.
Whenever I go to Andhra Pradesh, children's name, sometimes they give the names of the gems there.
ആന്ധ്രയിലേക്ക് പോകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള രത്നങ്ങളുടെ പേരുകൾ കൊടുക്കാറുണ്ട്.
I ask, what is your name?
ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, എന്താ നിന്റെ പേര്?
Chrysolite.
അതെ, ഇവിടെയുള്ള ഒരു മുത്തിന്റെ
പേരാണ്. We don't know the quality and all gemology. If anybody has studied, you can do that. It's a beautiful thing. I had little bit done for this purpose.
ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ ഈ രത്നങ്ങളെ കുറിച്ചൊക്കെ അല്പം പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചു.
It's a beautiful thing to see the beauty of the gems there.
ഈ രത്നങ്ങളുടെ സൗന്ദര്യം അത് മനോഹരമാണ്.
Not only that, one pearl is a huge pearl is used for the dough.
അതിലെ ഒരു വലിയൊരു അപ്രകാരം രക്തമാണ് അതിന്റെ മുത്താണ് ഈ ഇതിന്റെ മതിലിന് വേണ്ടി ഗേറ്റിന് വേണ്ടി
ഉപയോഗിച്ചിരിക്കുന്നത്. Pearl is very small.
നമുക്കറിയാം മുത്തുകൾ വളരെ ചെറുതാണ്.
And it looks like so big a pearl, we cannot imagine.
ഇതിന്റെ ആ വലിപ്പം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന അപ്രമാണ്.
And gold, it is very interesting.
സ്വർണം അത് വളരെ പ്രത്യേകമുള്ളതാണ്.
You look at the it looks like the transparent gold. I don't know, I have never seen a transparent gold.
ഈ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് സ്വരം കാണാവുന്ന ആ പ്രകാരം ഒരു സ്വർണം ഞാൻ കണ്ടിട്ടില്ല.
That is what his Bible says.
അതാണ് വചനം പറയുന്നത്.
Oh, it is reflecting the glory of God.
അത് ദൈവത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
There we are going to dwell forever.
അവിടെയാണ് നാം എന്നും വസിക്കാൻ
പോകുന്നത്. Yes, there is a river. Water of life is flowing in this river.
ആ ജീവജല നദി അവിടെയുണ്ട്.
Both the sides,
രണ്ട് വശങ്ങളിലും
the tree of life.
ആ ജീവ വൃക്ഷമുണ്ട്.
Man lost the tree of life when he committed sin.
ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഇത് അവൻ നഷ്ടപ്പെടുകയുണ്ടായി.
Now we got redemption, we got redeemed, and now we are going to obtain the tree of life.
എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഇത് നാം പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ്.
And what is the peculiarity of the tree?
ഈ ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്?
12 different types of fruit every month.
ആ എല്ലാ മാസവും വ്യത്യസ്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മരം.
I don't know botany, those who are studied, they can explain probably about that.
സസ്യങ്ങളെ കുറിച്ച് പഠിച്ചവർക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാമായിരിക്കാം.
Yes, the different types of fruits are available there.
വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്.
Oh, we will enjoy that.
അവിടെ നാം ആസ്വദിക്കും.
And it is mentioned Emmanuel, the God is
അവിടെ. ഇമ്മാനുവലായിരിക്കുന്ന യഹോവ നമ്മോട് കൂടെയുള്ള ദൈവം നമ്മോട് കൂടെ. അവൻ അവിടെ ഉണ്ട്.
യഹോവ ഷമ്മ, വി സീ ദ
യഹോവ ഷമ്മ എന്ന നാമം നാം കാണുക.
ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഹിയർ. യഹോവ ഷമ്മ,
യഹോവ ഷമ്മ,
ലോർഡ് ഈസ് ദ,
യഹോവ അവിടെ ഉണ്ട്.
വി ആർ ഗോയിങ് ടു ബി വിത്ത് ഹിം.
നാം അവനോട് കൂടെ ആയിരിക്കാൻ പോവുകയാണ്.
വി വിൽ ബി എൻജോയിങ് ഹിസ് പ്രസൻസ്.
അവന്റെ സാന്നിധ്യം നാം ആസ്വദിക്കാൻ പോവുകയാണ്.
വണ്ടർഫുൾ സാം ഇറ്റ് ഈസ്, ഇസ്ന്റ് ഇറ്റ്?
എത്ര മനോഹരമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്.
Yes, it's so wonderful.
തീർച്ചയായിട്ടും അങ്ങനെ.
I taught many places this one.
ഇത് ഞാൻ അനേക സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു.
Still, whenever I teach it again, my heart is filled with the joy.
എന്നാൽ വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു.
It really gives me thrilling that I'm going to be with him there in the church.
ഈ നിത്യതയിൽ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളത് എന്നെ
He redeemed me.
അവൻ എന്നെ വീണ്ടെടുത്തു.
And now he made me to be the partakers of the heavenly things.
ആ സ്വർഗീയ കാര്യങ്ങളുടെ കൂട്ടവകാശിയാക്കി അവൻ എന്നെ തീർത്തിരിക്കുകയാണ്.
Oh, what a wonderful promise that God has given to me.
ദൈവം എനിക്ക് നൽകിയ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ.
This world is not my home.
ഈ ലോകം എന്റെ ഭവനമല്ല.
I am just passing by.
ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് മാത്രമേ
ഉള്ളൂ. Oh, I am just a stranger.
ഞാൻ ഒരു പരദേശിയാണ്.
Yes, I am going to be in my eternal home.
ഞാൻ എന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയാണ്.
My treasures are laid up somewhere there beyond the blue.
ആ സ്ഥലങ്ങളിൽ എന്റെ സകല സമ്പാദ്യവും അവിടെയാണുള്ളത്.
Oh, that song is very beautiful. The world is not my home. I am just passing by. The treasures are laid up somewhere beyond the blue. Really, that is our hope.
ആ പ്രകാരം ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്, അതാണ് നമ്മുടെ പ്രത്യാശ.
Yes, we are going to be with him forever.
നാം അവനോട് കൂടെ നിത്യകാലം ആയിരിക്കാൻ പോകുന്നു.
I will dwell in the presence of the Lord. I will dwell in the house of the Lord forever.
ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
May God bless this verse to our heart.
ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം അനുഗ്രഹിച്ചു തരട്ടെ.
Yes, keep this one definitely. Lord will speak to you through this word.
തീർച്ചയായിട്ടും ഈ വാക്യങ്ങൾ കൂടി ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും.
May God help us in the coming days.
വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.